SBS.
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 SBS Radio.
നമസ്കാരം, ശ്രീ ജോണി സി മറ്റം, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്.
സന്തോഷം.
മെന്റൽ ഹെൽത്ത് വീക്ക് ആണല്ലോ ഈ വാരം. അപ്പോൾ ഓസ്ട്രേലിയയിലെങ്ങും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികളാണ് നടക്കുന്നത്. എന്തൊക്കെ പരിപാടികളാണ് പ്രധാനമായും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത് എന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വിവരിക്കാമോ?
തീർച്ചയായിട്ടും. ഒക്ടോബർ 8 മുതൽ 14 വരെ നാഷണൽ മെന്റൽ ഹെൽത്ത് വീക്കായിട്ട് ആചരിക്കുമ്പോൾ മെയിനായിട്ട് 3 ഏരിയയിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എഡ്യൂക്കേഷൻ, അവയർനെസ് ആൻഡ് അഡ്വക്കസി. മാനസിക രോഗ്യം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന മേഖലയാണ്. എന്നാൽ പല കാരണങ്ങളാൽ പലരും അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു നാഷണൽ മെന്റൽ ഹെൽത്ത് വീക്കില് കൂടുതൽ ആൾക്കാരെ മാനസിക ആരോഗ്യവും എടുക്കേണ്ടതിന്റെ പ്രാധാന്യം, അതോടൊപ്പം തന്നെ മാനസിക രോഗങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക, അതിന് വേണ്ട സപ്പോർട്ട് സിസ്റ്റംസിനെ കുറിച്ച് കൂടുതലായിട്ട് അവബോധരാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒക്ടോബർ 10 എന്ന് പറയുന്നത് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത് ഇൻ വർക്ക് പ്ലേസ്. നമ്മുടെയൊക്കെ വർക്ക് പ്ലേസുകളിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കുടുംബത്തിൽ വരുമ്പോൾ ചിലപ്പം പങ്കാളിയിലേക്കോ കുട്ടികളിലേക്കോ ഒക്കെ പല രീതികളിൽ പ്രതിഫലിക്കാറുണ്ട്. അപ്പൊ മാനസികാരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുക, വർക്ക് പ്ലേസിൽ നമ്മളുടെ വേണ്ട ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റംസ്, നല്ലൊരു ടീമുമായിട്ട് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നതാണ് ഇത് പ്രധാനമായിട്ടും ഈ ടീമിലൂടെ ലക്ഷ്യമിടുന്നത്.
ഓക്കെ. അപ്പൊ ഇപ്പം മാനസികാരോഗ്യത്തിനായി താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നിരവധി സപ്പോർട്ട് സിസ്റ്റംസ് ഓസ്ട്രേലിയയിലുണ്ട്. മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഓസ്ട്രേലിയ നൽകുന്നത്?
2017-2018 ഫെഡറൽ ബഡ്ജറ്റിൽ 173 മില്യൺ ഡോളർ ആണ് മെന്റൽ ഹെൽത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമായി നീക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓസ്ട്രേലിയയിൽ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും വളരെ കൂടുതൽ സപ്പോർട്ട് സിസ്റ്റംസ് ജനറൽ പബ്ലിക്കിന് അവൈലബിൾ ആണ്. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ, അതോടൊപ്പം തന്നെ GP ക്ലിനിക്കുകൾ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ട്. മെന്റൽ ഹെൽത്ത് പബ്ലിക് ഹോസ്പിറ്റലുകളിലാണെന്നുണ്ടെങ്കിൽ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന മെന്റൽ ഹെൽത്ത് സർവീസസ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റംസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒട്ടുമിക്ക ക്ലിനിക്കുകളിലും തന്നെ സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് അവൈലബിൾ ആണ്.
ഓക്കെ. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളും മറ്റും ഓസ്ട്രേലിയയിൽ ലഭ്യമാകുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. മാനസിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് താനും. എന്നാൽ എത്രത്തോളം മലയാളികൾ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതായി കാണാറുണ്ട്? കാരണം പൊതുവെ മലയാളികൾ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പുറത്തു പറയുന്നതിൽ മടി കാണിക്കാറുള്ളവരാണല്ലോ.
അതെ, തീർച്ചയായിട്ടും വളരെ കുറവാണ്. നമ്മൾ മാത്രമല്ല, വികസിത രാജ്യങ്ങളിലും വികസന രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും എല്ലാം തന്നെ ഇങ്ങനെ മാനസിക ആരോഗ്യത്തോട് ഒരു വിമുഖത കാണാറുണ്ട്. നമ്മുടെ മലയാളി സമൂഹത്തിൽ പ്രത്യേകിച്ചും അത് എടുത്തു പറയേണ്ട ഒന്നാണ്. എന്നാൽ നമ്മൾ ഏഷ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും എല്ലാം തന്നെ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒന്ന് മൂടി വയ്ക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ പുറത്ത് പറയാൻ മടിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. പക്ഷെ മലയാളി സമൂഹത്തിൽ, എനിക്ക് മലയാളി ക്ലയൻസുകളും വരാറുണ്ട്, പക്ഷെ അത് ഒരു ഒരു ക്രൈസിസ് സ്റ്റേജിലായിരിക്കും പലപ്പോഴും മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റഫറൽ വരുന്നത്. ഒരു ഇയർലി ഇന്റർവെൻഷൻ ആണ് മാനസികാരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്.
ഓക്കെ. അപ്പം ഇപ്പോൾ ഡോക്ടറുടെ അല്ലെങ്കിൽ GP നിർദ്ദേശപ്രകാരമായിരിക്കുമല്ലോ പലരും ഈ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കാനായി എത്തുന്നത്. എങ്കിലും സ്വന്തം താല്പര്യപ്രകാരം അല്ലെങ്കിൽ വോളണ്ടറിലി ഇത് മുന്നോട്ട് വരുന്ന മലയാളികൾ എത്രത്തോളം ഉണ്ട്?
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കോർട്ട് ഓർഡറിന്റെ ഭാഗമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബ ബന്ധത്തിലോ അവരുടെ വർക്ക് പ്ലേസിലോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നപ്പോൾ ആ ഒരു സ്റ്റേജിൽ ആണ് പലപ്പോഴും എനിക്ക് റെഫറൽ കിട്ടിയിട്ടുള്ളത്. എന്നാൽ തുടർച്ചയായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും മറ്റ് ക്രമീകരണങ്ങളും നടത്തുന്നതിലൂടെ ഈ ഒരു കാഴ്ചപ്പാടുകൾ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൽ കൂടുതൽ ഇപ്പം പുരുഷന്മാരാണോ സ്ത്രീകളാണോ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നതായി താങ്കൾക്ക് കാണാൻ സാധിക്കാറ്?
എന്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടുതലും സ്ത്രീകളാണ്. കാരണം അവർക്ക് കുടുംബത്തിൻ്റെതായിട്ടുള്ള, വർക്ക് പ്ലേസിൻ്റെതായിട്ടുള്ള, കുട്ടികളുടേതായിട്ടുള്ള എല്ലാം പ്രഷർ കൂടുതലായിട്ട് അനുഭവിക്കുന്നത് സ്ത്രീ സമൂഹമായതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ മേഖലയിൽ വളരെ വീക്കായിട്ടുള്ളത് സ്ത്രീകളാണ്. പുരുഷന്മാര് പലപ്പോഴും പല കാരണങ്ങളാൽ ഒരുപക്ഷെ അവർക്ക് ഒത്തിരി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഔട്ട്സൈഡ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് തന്നെ ഒന്ന് അവർക്ക് ഡിസ്ട്രാക്ട് ചെയ്യുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പുരുഷന്മാർ പലപ്പോഴും അവരുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ അതിന്റെ ബലഹീനതകൾ പുറത്തു പറയാനായിട്ട് പൊതുവെ മടി കാണിക്കാറുമുണ്ട്.
അപ്പം പ്രധാനമായിട്ടും എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളാണ് മലയാളികൾ ഇവിടെ നേരിടുന്നതായി താങ്കൾക്ക് കാണാൻ സാധിക്കുന്നത്?
കൂടുതലായിട്ടും കണ്ടുവരുന്നത് പുതിയ ഒരു രാജ്യത്ത് സെറ്റിൽ ചെയ്യുമ്പോഴത്തേക്കും അനുഭവിക്കുന്നതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെൻഷൻ, അതോടൊപ്പം തന്നെ വർക്ക് പ്ലേസിൽ എങ്ങനെ ഒക്കുപ്പ് ചെയ്യും എന്നുള്ള ഒരു അതിനനുയോജ്യമായിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസുകളൊന്നും ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടിയാൽ വളരെ സ്മൂത്ത് ആയിട്ട് ഇവിടുത്തെ ജോലികളും കുടുംബത്തിന്റെ കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഞാൻ കൂടുതലായിട്ടും ഇവിടെ റെഫ്യൂജിയസ് ആയിട്ട് വരുന്ന തമിഴ് കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബർഡൻ ഒരു വശത്ത്, അതോടൊപ്പം തന്നെ അവരുടെ വിസയുടെ ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രോബ്ലംസ്, ഇതെല്ലാം തന്നെ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. മറ്റൊരു രാജ്യത്തു നിന്ന് പുതിയ രാജ്യത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായ രീതിയിലുള്ള ഒരു സപ്പോർട്ട് സമയാസമയങ്ങളിൽ തന്നെ കിട്ടിയെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ തേടുവാനായിട്ട് മലയാളി സമൂഹം ഒരു കാരണവശാലും മടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായിട്ടും. ഇനി ഇപ്പൊ മുതിർന്നവർക്കായി പല സപ്പോർട്ട് സിസ്റ്റംസ് ഇവിടെ ലഭ്യമാണെന്ന് താങ്കൾ പറഞ്ഞു. എന്നാൽ കുട്ടികൾക്കിടയിലും മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ നിരവധിയായിരിക്കുമല്ലോ. അപ്പോൾ ഇവർക്കായി പ്രത്യേക സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്?
കുട്ടികൾക്കായിട്ട് ചൈൽഡ് ആൻഡ് അഡോളസന്റ് മെന്റൽ ഹെൽത്ത് സർവീസ് വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്, സ്കൂൾ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അവരെല്ലാവരും തന്നെ ആ മേഖലയിൽ വളരെ നല്ല ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട്. ഓട്ടിസത്തിന്റെ ആണെങ്കിലും ADHD ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെയുള്ള അതാത് ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകളും സപ്പോർട്ട് സിസ്റ്റംസുകളും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ നൽകുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റംസും ഇവിടെ അവൈലബിൾ ആണ്. കിഡ്സ് ഹെൽപ്പ് ലൈൻ 1-800-555-1800 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ടുള്ള സഹായ സഹകരണങ്ങൾ കിട്ടുന്നതായിരിക്കും.
ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കിടയിലും മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിടുന്നവർ ഒരുപാടുണ്ടാവും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനായി എന്നാൽ സഹായം തേടാൻ മടി കാണിക്കുന്നവർ വളരെ കൂടുതലും ആകാം. ഇവർക്കായിട്ട് ഒന്ന് പറയാമോ, ഒരു സാധാരണക്കാരന് ഈ സർക്കാർ ഒരുക്കുന്ന ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ സ്വകാര്യ കേന്ദ്രങ്ങളിലും എങ്ങനെ സഹായം തേടാമെന്ന കാര്യം?
ഏറ്റവും ആദ്യമായിട്ട് അവരുടെ കണ്ടുകൊണ്ടിരിക്കുന്ന അതെല്ലാം ലോക്കൽ GP ആണ് ഏറ്റവും പ്രൈമറി കോണ്ടാക്ട്. ലോക്കൽ GP കണ്ടു കഴിയുമ്പോൾ ലോക്കൽ GP ഒരു ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുകയും ആ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി ഒരു മെന്റൽ ഹെൽത്ത് കെയർ പ്ലാൻ രൂപപ്പെടുത്തി സൈക്കോളജിസ്റ്റിനോ അക്രഡിറ്റഡ് മെന്റൽ ഹെൽത്ത് സോഷ്യൽ വർക്കേഴ്സിനോ കൗൺസിലിംഗിനായിട്ട് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു വർഷം 10 sessions ആണ് പെർ കലണ്ടർ ഇയർ എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ GP പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഈ 10 sessionsൽ ബൾക്ക് ബില്ലാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. കറന്റ് ആയിട്ടുള്ള ഒരു മെഡിക്കെയർ കാർഡ് ഉണ്ട് എങ്കിൽ ബൾക്ക് ബില്ലിംഗ് അവൈലബിൾ ആയിരിക്കും.
ഇനി ഇന്ത്യക്കാരായ സ്ത്രീകൾക്ക് മാത്രമായി മെന്റൽ ഹെൽത്ത് അസോസിയേഷൻ ഒരു ഇന്ത്യൻ വിമൻസ് സപ്പോർട്ട് ഗ്രൂപ്പ് വിക്ടോറിയയിൽ നടത്തുന്നുണ്ടല്ലോ. വിക്ടോറിയയിലുള്ളതുപോലെ തന്നെ മറ്റേതെങ്കിലും സംസ്ഥാനത്തും ഇത്തരം ഇന്ത്യക്കാർക്ക് മാത്രമായി മാനസികാരോഗ്യത്തിനായി സഹായം തേടാവുന്ന സപ്പോർട്ട് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് ഉണ്ടോ?
ഓസ്ട്രേലിയയുടെ പല സ്ഥലങ്ങളിൽ പല ഭാഗങ്ങളിൽ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഒത്തിരി സെന്ററുകളുണ്ട്, ഒത്തിരി ഒത്തിരി സപ്പോർട്ട് സിസ്റ്റംസുകളുണ്ട്. ഒരു ഉദാഹരണം പറയുവാണെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ സപ്പോർട്ട് സിസ്റ്റം പല സ്ഥലങ്ങളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സപ്പോർട്ട് റെസിഡൻഷ്യൽ സർവീസ് SRS എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് കൂടുതൽ ആൾക്കാരും ഹോസ്പിറ്റലിലെ മെന്റൽ ഹെൽത്ത് വാർഡിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സപ്പോർട്ട് റെസിഡൻഷ്യൽ സർവീസുകളിലാണ് കൂടുതലും അവര് അഭയം തേടാറുള്ളത്. അവിടെ അവർക്ക് വേണ്ട ഭക്ഷണം, മരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നൽകി അനുയോജ്യമായിട്ടുള്ള സപ്പോർട്ടുകൾ നൽകാറുണ്ട്.
ഓക്കെ, തീർച്ചയായിട്ടും. അതുപോലെ എന്തെങ്കിലും ഹെൽപ്പ് ലൈൻസ് ഉണ്ടോ ശ്രോതാക്കൾക്കായി നൽകാനായിട്ട്? ഇപ്പൊ ടെലിഫോണിലൂടെ സഹായം തേടാനൊക്കെ സാധിക്കുന്ന എന്തെങ്കിലും ഹെൽപ്പ് ലൈൻസ് ഉണ്ടോ?
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് ലൈഫ് ലൈൻ ആണ്. 1-3-11-14 എന്ന് പറയുന്ന ലൈഫ് ലൈൻ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റിയിൽ വളരെ കൂടുതൽ റിസോഴ്സസുകളുള്ള വളരെ നല്ല ഒരു ഓർഗനൈസേഷനാണ് ബിയോണ്ട് ബ്ലൂ. ബിയോണ്ട് ബ്ലൂയിൽ 1-300-222-4636 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ നൽകും. പിന്നെ കൂടുതലായിട്ട് തന്നെ സൂയിസൈഡിന് വേണ്ടിയിട്ട് സൂയിസൈഡ് കോൾ ബാക്ക് സർവീസുകളുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി ഓർഗനൈസേഷൻസുകളുണ്ട്. ഞാൻ ചിലതിൻ്റെയൊക്കെ പേര് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കൂടുതലായിട്ട് അതാത് ഏരിയയിലുള്ളവർക്ക് ലോക്കൽ കൗൺസിലുമായിട്ട് ബന്ധപ്പെടാം. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് സർവീസ് സിസ്റ്റംസിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻസ് ലഭ്യമാകും.
തീർച്ചയായിട്ടും. എന്തായാലും മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഇതിന് എങ്ങനെയൊക്കെ ആളുകൾ സഹായം തേടാം എന്നതിനെക്കുറിച്ചും എല്ലാം SBS മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ശ്രീ ജോണി സി മറ്റം.
താങ്ക് യു സോ മച്ച്. Wish you all the best for SBS മലയാളം.